You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ജോബി, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം എന്നി.
ഓസ്ട്രേലിയയില് ഏറ്റവും ചൂടുള്ള ഒരു സമയത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, ഓസ്ട്രേലിയൻ മലയാളികളുടെ ഒരുവിധം എല്ലാവരുടെയും വീടുകളിൽ ഒന്നോ രണ്ടോ വണ്ടികൾ ഉണ്ടാവും. അപ്പം എന്താണ് ഈ ചൂടുള്ള സമയത്ത് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
നമ്മൾ ചൂട് സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ അതിന് കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം.
ഓക്കെ.
ആദ്യമായിട്ട് വണ്ടിയുടെ ടയറുകൾ. ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് റോഡായിട്ട് കോണ്ടാക്ട് വന്ന ഏക വണ്ടിയുടെ വണ്ടിയുടെ ഏക കോമ്പനന്റ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടയർ നമ്മൾ ടയർ പ്രഷർ ഇതിനകത്ത് ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ ഈ ടയർ പ്രഷർ അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ടയർ പ്രഷർ ചെക്ക് ചെയ്തിരിക്കണം. നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ എന്തായാലും നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും പെട്രോൾ അടിക്കും. അപ്പൊ നമുക്കത് പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നമ്മൾ പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. മിക്കവാറും എല്ലാ പെട്രോൾ സ്റ്റേഷനിലും ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഈ ടയർ പ്രഷർ നമ്മൾ ആഴ്ചയിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അത് എത്ര റെക്കമെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്, മിക്കവാറും എല്ലാ വണ്ടികളുടെയും ഡ്രൈവർ സൈഡിലെ ബി പില്ലർ, അതായത് ബി പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറ് വന്ന് ലോക്ക് ആകുന്ന പില്ലറിന്റെ അവിടെ പഞ്ച് ചെയ്തിട്ടുണ്ടാവും. എല്ലാ വണ്ടികളുടെയും ടയർ പ്രഷർ എത്രയാണുള്ളത്. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടയറിന് ലൈഫ് കൂടുതൽ കിട്ടും.
അത് ശരി.
അതൊരു കാര്യം. പിന്നെ ഇത് ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടയർ പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമം കോൾ കണ്ടീഷനിൽ ചെക്ക് ചെയ്യാൻ ശ്രമിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എയർ ചൂടായിട്ട് ടയർ പ്രഷറിൽ ചെറിയൊരു വേരിയേഷൻ വരും. അപ്പൊ മാക്സിമം നമ്മളത് കോൾ കണ്ടീഷനിൽ തന്നെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ഓക്കെ. അതായത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ ഒക്കെ ഓടുന്നതിനുള്ളിൽ ചെക്ക് ചെയ്താലും മതി. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രഷർ ഭയങ്കരമായിട്ട് കൂടും.
ഓക്കെ.
അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രഷർ കിട്ടില്ല. പിന്നെ അതിന് വേറൊരു ഓപ്ഷൻ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈട്രജൻ ഫില്ലിംഗ് ഒരു നല്ല ഓപ്ഷൻ ആണ്. കാര്യം നോർമൽ എയർ പോലെ നൈട്രജൻ ഹീറ്റ് ആവില്ല. അപ്പൊ നമുക്ക് ടയർ ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോ ടയറിൽ പ്രഷറിൽ വേരിയേഷൻ ഒരിക്കലും വരില്ല. നൈട്രജൻ ഫില്ലിംഗ് ഇപ്പൊ ഒരുവിധമുള്ള എല്ലാ ടയർ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ടയറിനകത്തുള്ള ടെമ്പറേച്ചറും കൂടും. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കൂടുമ്പോൾ.
ഓക്കെ.
അപ്പോ ഈ നമ്മുടെ ഹൈ സ്പീഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടയറിന്റെ കണ്ടീഷൻ മോശമാണെങ്കിൽ ഇത് ബെസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ടയർ. അപ്പൊ നമ്മൾ ഈ ടയറ് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ടയർ പ്രഷർ നോർമലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും. പക്ഷെ ടയർ ഗുഡ് കണ്ടീഷൻ ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. സാധാരണ നമ്മൾ അതിനകത്ത് നോക്കാറില്ല. സർവീസ് സെന്ററിൽ ചെല്ലുമ്പോൾ മാത്രമേ നോക്കുള്ളൂ. പക്ഷെ നമുക്ക് തന്നെ അത് നോക്കിയാൽ മനസ്സിലാവും അതിന്റെ ത്രെഡ് തീർന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്.
ഓക്കെ. ഓക്കെ. ഇപ്പൊ ഈ ടയറിന്റെ കാര്യം പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ന്യൂസിൽ കണ്ടു ഓസ്ട്രേലിയയിൽ പല സ്ഥലത്തും റോഡിലെ ടാർ ഉരുകിയിട്ട് ചെരുപ്പിലൊക്കെ പിടിക്കുന്ന പടങ്ങൾ കണ്ടു. അപ്പം അത് ടയറിനെ ബാധിക്കില്ലേ?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സർഫസിലെ ഗ്രിപ്പ് കുറച്ച് കുറയും ഈ ടാർ ഉരുകി പുറത്തേക്ക് വരുമ്പോൾ. പക്ഷെ അത് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനായിട്ടില്ല. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടയറ് നമ്മള് ഗുഡ് കണ്ടീഷൻ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ. അപ്പൊ നമ്മൾ ടയറിന്റെ കാര്യം പറഞ്ഞു. ഇനി വണ്ടിയുടെ മെക്കാനിക്കലായിട്ട് വേറെ എന്താണ്?
മെക്കാനിക്കലായിട്ട് നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എഞ്ചിൻ സൈഡാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ എഞ്ചിൻ ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യണം. അത് നമ്മൾ എഞ്ചിൻ റൂം തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഓയിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത്.
എല്ലാ 2 ദിവസവും ചെക്ക് ചെയ്യണോ ഇതല്ലേ?
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇപ്പൊ ഹൈ കിലോമീറ്റർ, അതായത് 100,000 എബോ ഉള്ള വണ്ടികളാണെങ്കിൽ ഓയിൽ കൺസംപ്ഷൻ മിക്കവാറും നോർമൽ ആയിരിക്കും ആ വണ്ടികളിൽ. അപ്പോ നമ്മളിത് ചെക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് എഞ്ചിന്റെ ലൈറ്റ് വരുമ്പോൾ മാത്രമായിരിക്കും നമ്മളത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അത് ചെക്ക് ചെയ്യാതെ എപ്പോഴും നല്ലതാണ്. പുതിയ ബ്രാൻഡ് ന്യൂ വണ്ടിയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന വണ്ടികൾ ഒരു 100,000 ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോ ഈ ഓയിൽ ലെവൽ ഒന്ന് നോക്കുന്നത് എപ്പോഴും നന്നായിരിക്കും.
ഓക്കെ. അപ്പൊ പ്രത്യേകിച്ചും സെക്കൻഡ് ഹാൻഡ് വണ്ടികളും പിന്നെ കുറച്ച് നന്നായിട്ട് ഓടിയിട്ടുള്ള വണ്ടികളും.
അതെ അതെ അതെ. അതേപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നമ്മള് എഞ്ചിന്റെ ടെമ്പറേച്ചർ, അതായത് നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡിന്റെ മീറ്ററിൽ ടെമ്പറേച്ചർ ഗേജ് അങ്ങനെ ഒരു മീറ്റർ ഉണ്ട്. അത് എല്ലാവരും നോട്ട് ചെയ്തിട്ട് ഉണ്ടാവണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മർ സീസണില് ടെമ്പറേച്ചർ ചിലപ്പോ ചില സമയങ്ങളിൽ, അതായത് എസിയുടെ ഫാൻ വർക്ക് ചെയ്യാതെ വരികയോ അല്ലെങ്കിൽ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഹൈ ആയി പോവാറുണ്ട്. പക്ഷെ പലരും അത് നോട്ട് ചെയ്യാറില്ല. അതായത് നമ്മുടെ ഫ്യുവൽ ഗേജ് പോലെ തന്നെ അതിന്റെ സൈഡിലായിട്ട് വേറൊരു ഗേജ് കൂടി ഉണ്ട്. ഈ ഗേജാണ് നമ്മുടെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. അപ്പൊ മാക്സിമം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് അതിലേക്ക് നോക്കുന്നത് നന്നായിരിക്കും. കാര്യം കൂളൻ ലെവൽ എല്ലാം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ് പൊട്ടിപ്പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഗേജ് ഓൾറെഡി അത് റെഡിലേക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു വാണിംഗ് തരും. പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോ അതേപോലെ നമ്മളിപ്പോ കൂളന്റ് എന്തെങ്കിലും നമ്മൾ ചെക്ക് ചെയ്ത്, അതായത് എഞ്ചിൻ കൂളന്റ് എന്തെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ കുറവ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒരിക്കലും വണ്ടി എഞ്ചിൻ ഹീറ്റ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടായിട്ടിരിക്കുമ്പോൾ നമ്മൾ റേഡിയേറ്റർ ക്യാപ്പ് തുറന്ന് അതിനകത്ത് വെള്ളം ഒഴിക്കരുത്. കാര്യം അതൊരു പ്രഷറൈസ്ഡ് സിസ്റ്റം ആണ്. അപ്പൊ നമ്മളിത് തുറക്കണ പടി തന്നെ ചിലപ്പോ കൂളന്റ് നമ്മുടെ മുഖത്തേക്ക് തിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബോഡിയിൽ വീഴാൻ സാധ്യതയുണ്ട്. അതേപോലെ കൂളന്റ് കുറവാണെങ്കിൽ തന്നെ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് നേരെ ഫൗണ്ടൻ പോലെ ചീറ്റി മുഖത്തേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനൊരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്.
അപ്പൊ നമുക്ക്, അതായത് നമുക്കിപ്പോ എന്തെങ്കിലും ഇൻഡിക്കേഷൻ കിട്ടി വണ്ടി നിർത്തേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ കുറച്ചുനേരം നിർത്തിയിട്ട്
നിർത്തിയിട്ട്
കഴിഞ്ഞിട്ട് മാത്രമാണ്
റേഡിയേറ്റർ ക്യാപ്പ് തുറന്നൊഴിക്കാൻ പോകുന്നത്. അത് കൂടാതെ നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു റിസർവോയർ ടാങ്ക് ഉണ്ട് കൂളന്റിന്റെ.
ഓക്കെ.
അപ്പൊ ആ റിസർവോയർ ടാങ്ക് നമുക്ക് കണ്ടാലറിയാം, നോർമലി ഓസ്ട്രേലിയ കാരണങ്ങള് ഒരുവിധമുള്ള എല്ലാ വണ്ടികളുടെയും കൂളന്റ് ഗ്രീനോ ബ്ലൂവോ ഓറഞ്ചോ അല്ലെങ്കിൽ പിങ്ക്, ഈ നാല് കളറുകളാണ് മെയിൻ ആയിട്ടും ഓസ്ട്രേലിയയിൽ ഇറങ്ങുന്ന എല്ലാ വണ്ടികളുടെയും കൂളന്റിന്റെ കളർ. അപ്പൊ നമ്മൾ ആ ഒരു ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നർ ആയിരിക്കും അത്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് കൂളന്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോ നമുക്ക് ആ കൂളന്റിന്റെ ക്യാപ്പ് തുറന്നിട്ട് അതിനകത്ത് വേണമെങ്കിൽ വെള്ളം ഫില്ല് ചെയ്യാം. പക്ഷെ നമ്മൾ ഒരിക്കലും റേഡിയേറ്റർ ക്യാപ്പ് വണ്ടി ചൂടെ ഇരിക്കുന്ന സമയത്ത് തുറക്കരുത്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം അടിയിൽ എന്തെങ്കിലും വെള്ളം വീണുടപ്പുണ്ടോ അല്ലെങ്കിൽ കളേഡ് കൂളന്റ് വെള്ളം വീണുടപ്പുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം. സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഇത് ഓവർഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന് ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്, ഈ ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിലും എഞ്ചിൻ ഓവർഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്.
അത് ശരി. ഇപ്പൊ ഞാൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, ഈ സമ്മറിലാണോ വിന്ററിലാണോ അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള സമയത്താണോ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാ, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിക്ക്?
നമ്മൾ എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സമ്മറിൽ തന്നെയാണ്. സമ്മറില് പുറത്ത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എപ്പോഴും കൂടുതലായതുകൊണ്ട് എഞ്ചിൻ എപ്പോഴും കുറച്ചും കൂടി ലോഡ് കൂടുതലായിരിക്കും. ആ ടെമ്പറേച്ചറും നമ്മുടെ എഞ്ചിൻ ടെമ്പറേച്ചർ എല്ലാം കൂടി വന്നു കഴിയുമ്പോഴേക്കും കൂളിംഗ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കുറച്ച് കുറയും. പക്ഷെ അത് മേക്കപ്പ് ചെയ്ത് പോകും, എഞ്ചിൻ അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാലും സമ്മറിലാണ് കുറച്ചും കൂടി നമ്മൾ കെയർ ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു അടുത്തത് ഈ നമ്മൾ സമ്മർ ടൈമിൽ നമ്മൾ ചിലപ്പോൾ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ മുഴുവൻ വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിൽ മുഴുവൻ ബഗ്സ് വന്ന് അടിച്ചു മറ്റേ ഗ്ലാസ് ക്ലിയർ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് വാഷർ ഫ്ലൂയിഡ്. അതായത് നമ്മൾ വൈപ്പർ വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്കൊരു ഫ്ലൂയിഡും കൂടി അതിന്റെ സൈഡിലുണ്ട്, അത് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് വൈപ്പർ വർക്ക് ചെയ്യിക്കാം.
ഓക്കെ.
അപ്പൊ നമ്മൾ ഈ വാഷർ ബോട്ടിൽ ഫുള്ളാണെന്ന് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വൈപ്പർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബഗ്സ് എല്ലാം കൂടി വൈപ്പർ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്ലാസ്സിലൊന്നും കാണാതെ വരും. അപ്പൊ നമ്മൾ വൈപ്പർ ബ്ലേഡ് ചെക്ക് ചെയ്യണം, അതേപോലെ നമ്മുടെ വാഷർ ബോട്ടിൽ ഫുള്ളാണോ എന്നും കൂടി നമ്മൾ നോക്കിയാൽ സമ്മറിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നത്.
ഓക്കെ.
അടുത്ത ഒരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ബാറ്ററി. നമ്മൾ എഞ്ചിൻ ബാറ്ററി ചെക്ക് ചെയ്യണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിലേക്ക് നടക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ അകത്തൊരു ആസിഡ് ആണുള്ളത്. അപ്പോ പുറത്തെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ആസിഡ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ബാറ്ററി ടെസ്റ്റ് നടത്തുന്നത് നന്നായിരിക്കും സമ്മർ സമയത്ത്.
എങ്ങനെയാണ് ബാറ്ററി ടെസ്റ്റ് നടത്താൻ പറ്റുക?
ബാറ്ററി ടെസ്റ്റ് നടത്തണം. ഇപ്പൊ നമുക്ക് ഒരുവിധമുള്ള എല്ലാ മെക്കാനിക്കൽ ഷോപ്പിലും ഒരു ബാറ്ററി ടെസ്റ്റ് നടത്തി തരും.
ഓക്കെ.
പിന്നെ നമുക്ക് ബാറ്ററി വീക്ക് ആണോ എന്ന് അറിയാനായിട്ട് വേറൊരു വഴിയുള്ളത് കാലത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് വണ്ടി ഒരു 6 hours എങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അതൊരു ഇൻഡിക്കേഷൻ ആണ് ഈ ബാറ്ററി വീക്കായേക്കണതിന്റെ. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് വണ്ടിയിലെ AC. അപ്പോ AC നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം, ഞാൻ ഇപ്പോ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടാറുണ്ട് ഞങ്ങളുടെ വണ്ടി AC ക്ക് കൂളിംഗ് ഇല്ലാന്ന്. അത് അതിനൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പുറത്ത് നമ്മൾ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ വണ്ടിയുടെ അകവും നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മള് വണ്ടിയിൽ കയറിയിരുന്ന് നേരെ എ സി ഇട്ട് കഴിഞ്ഞാൽ അത് കൂളായി വരാനായിട്ട് ഒരുപാട് താമസം എടുക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്ലാസ് എല്ലാം താഴ്ത്തിയിട്ടിട്ട് നാല് ഗ്ലാസും താഴ്ത്തിയിട്ടിട്ട് കുറച്ചു നേരം എ സി ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ആ ചൂട് നമ്മുടെ അകത്തുള്ള ചൂടും കൂടി ഈ എ സി പുറത്തേക്ക് പുഷ് ചെയ്ത് കളയും. അപ്പോ വണ്ടി പെട്ടെന്ന് കൂളാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നോർമലി ഇതൊന്ന് കൂളായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 15 മുതൽ 20 മിനിറ്റെങ്കിലും എടുക്കും മൊത്തം വണ്ടി ഒന്ന് കൂളാകണമെന്നുണ്ടെങ്കിൽ.
ഓക്കെ. അപ്പൊ പലപ്പോഴും ഇപ്പം എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഇംപേഷ്യന്റ് ആവാറുണ്ട് വണ്ടി കൂളാവണല്ലോ. വണ്ടി കൂളാവാൻ അതിന്റേതായ ഒരു സമയം അതിന് കൊടുക്കണം അല്ലെ?
അതിന്റേതായ ഒരു സമയം കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗും ഡാഷ്ബോർഡും സീറ്റും എല്ലാം ചൂടായിരിക്കും. നമ്മുടെ വണ്ടിയാണെങ്കിലും മെറ്റലാണ്, അപ്പൊ ഇതെല്ലാം ചൂടായി അതിനൊക്കെ ഒന്ന് ചൂടൊന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ കൊടുക്കണം അതിന്.
ഓക്കെ ഓക്കെ.
അത് മാത്രമല്ല, ഈ ഗ്ലാസ് താഴ്ത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് പെട്ടെന്ന് കൂളിംഗ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ് പൊക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കൂളിംഗ് ആവും. പിന്നെ അതേപോലെ ഒരു കാര്യം കൂടി ഉള്ളത്, മിക്കവാറും എല്ലാ വണ്ടികൾക്കും എയർകോൺ ഫിൽട്ടർ അല്ലെങ്കിൽ ക്യാബിൻ ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ ഉണ്ട്. അത് നമ്മുടെ വണ്ടിയുടെ അകത്തുള്ള ഒരു ഫിൽട്ടറാണ്. എ സി സിസ്റ്റത്തിൽ തന്നെ ഡസ്റ്റിനെയൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഫിൽട്ടറാണത്. ചില വണ്ടികൾ നമ്മളത് ഡീലർ, ഇപ്പോ ഡീലറിലെ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആ മെയിന്റനൻസ് ഷെഡ്യൂളിനനുസരിച്ച് എല്ലാ സർവീസിലും അവരങ്ങ് മാറ്റുന്നത്. പക്ഷെ നമ്മളത് ഡീലറിലല്ല സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ എ സി ഫിൽറ്റർ മാറാറില്ല, അതുകൊണ്ട് ഈ എ സി ഫിൽറ്റർ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഈ എ സി ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ എയറിന്റെ ഫ്ലോയെ അത് ശരിക്കും കുറയ്ക്കും. അത് നമ്മുടെ കൂളിംഗിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ എ സി ഫിൽറ്റർ ക്ലീൻ ആണോ എന്നുള്ളത് നമ്മൾ നമ്മുടെ മെക്കാനിക്കിനോടോ അല്ലെങ്കിൽ നമ്മൾ ഡീലർ ചെല്ലുമ്പോൾ അവരോടോ പറഞ്ഞൊന്ന് നോക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സമ്മറിൽ ഒരു വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ.
ഓക്കെ. ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ പലരും എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാല്, ഒന്നാമത്തെ കാര്യം ഇപ്പൊ അവസാനം പറഞ്ഞല്ലോ, ഇപ്പൊ ചൂടുള്ള സമയത്ത് എ സി ഓൺ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ നല്ല ചൂടത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ എ സി ഗ്ലാസ് അടച്ചിട്ടിട്ട് ഓൺ ആക്കരുത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ടോക്സിക് ആയിട്ടുള്ള എന്തോ കെമിക്കൽസ് റിലീസ് ചെയ്യും, അത് വളരെ മനുഷ്യരുടെ എന്താ പറയുക, നമ്മൾ ശ്വസിക്കുന്ന എയറിൽ വളരെ ടോക്സിക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്ര മാത്രം ശരിയുണ്ട്?
അത് ഒരു പരിധിവരെ സത്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മിക്കവാറും എല്ലാ വണ്ടികളുടെയും ഡാഷ്ബോർഡും സ്റ്റീറിംഗും എല്ലാം പ്ലാസ്റ്റിക്കും ലെതർ അല്ലെങ്കിൽ റെക്സൺ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ആണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ഒരു കെമിക്കൽസ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഈ സാധനമാണ് നമ്മൾ അകത്ത് ഈ ഗ്ലാസ് എല്ലാം പൊക്കി വെച്ച് കഴിഞ്ഞാൽ ശ്വസിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഏറ്റവും നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂട് സമയത്ത് വണ്ടിയുടെ അകത്തേക്ക് കയറുകയാണെങ്കിൽ മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും ഗ്ലാസ് താഴ്ത്തിയിടണം. താഴ്ത്തിയിട്ടിട്ട് എ സി ഓൺ ചെയ്തിടുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുള്ള ഈ കെമിക്കൽസും എല്ലാം പുറത്തേക്ക് പോക്കോളും. ഹോട്ട് എയർ എല്ലാം പുറത്തേക്ക് പോയി കൂളിംഗും പെട്ടെന്നാവും. നമ്മളെ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസും നമുക്ക് ശ്വസിക്കേണ്ടി വരില്ല.
പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഓസ്ട്രേലിയൻ സമ്മർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോട് കണക്റ്റഡ് ആയിട്ട് ആദ്യം ചിന്തിക്കുന്നത് ഹോളിഡേയ്സ്, സ്കൂൾ ഹോളിഡേയ്സ് അല്ലെങ്കിൽ നമ്മൾ ജോലിയിലെ ക്രിസ്മസ് ഹോളിഡേയ്സ്, പിന്നെ കുറച്ച് ദൂരയാത്രകൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ഈ ദൂരയാത്ര ചെയ്യുമ്പോൾ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
ഇപ്പൊ ഞാൻ ഈ സമ്മറിൽ പറഞ്ഞ കാര്യങ്ങളും ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനോടനുബന്ധിച്ച് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് ടയറ്, എഞ്ചിൻ ഓയിൽ ലെവല്, ഈ വിൻഡ്ഷീൽഡ് വാഷർ ഫ്ലൂയിഡ്, അതേപോലെ വൈപ്പിൽ, പിന്നെ ബാറ്ററി, എയർകോൺ അല്ലെങ്കിൽ എ സി, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു ദൂരയാത്ര പോകുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ നമ്മുടെ സർവീസ് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ജേണി പോകുന്നതിന് മുമ്പ് സർവീസ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ബ്രേക്കോ ടയർ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് തരും. അപ്പൊ നമുക്ക് അതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ മാറിയിട്ട് നമുക്ക് ലോങ് ജേണി പോകാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മെൽബണിലേക്ക് പോവുകയാണ്, നമ്മൾ മെൽബണിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ബ്രേക്കിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എന്തെങ്കിലും അന്വേഷണം നടക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാളും നല്ലത് പോണതിന് ഒരു ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയി വണ്ടി ഒന്ന് സർവീസ് ചെയ്യിക്കുക. സർവീസ് ചെയ്യുവാണെങ്കിൽ ഒന്ന് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജനറൽ ചെക്കപ്പിന് ഒന്ന് വണ്ടി കയറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ യാത്ര പോയിട്ട് വരാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, എപ്പോഴും ഒരു റോഡ് സൈഡ് അസിസ്റ്റൻസ് വണ്ടിക്ക് എടുക്കുന്നത് നന്നായിരിക്കും. ഒരു 4 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് എപ്പോഴും നന്നായിരിക്കും. കാര്യം നമ്മളിപ്പോ എക്സാമ്പിൾ നമ്മൾ മെൽബണിൽ പോണ വഴിക്ക് എവിടെയെങ്കിലും ഒരു 500 കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടി ഒന്ന് സ്റ്റക്ക് ആയെന്നുണ്ടെങ്കിൽ നമ്മൾ 1000 വിളിച്ചു കഴിഞ്ഞാലും ആർക്കും വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെ പറ്റില്ല. ഇവൻ ഒരു മെക്കാനിക്കായ പോലും മെക്കാനിക്കൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പോ ഒരു റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും.
ഓക്കെ, ഇനിയിപ്പം വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ വാട്സപ്പിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ കുറെ കാണുന്ന ഇങ്ങനെ പലരുടെ അടുത്തും പാസ് ഓൺ ചെയ്തു വരുന്ന ഇൻഫർമേഷൻ ആണ്, സമ്മറില് പെട്രോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ അതായത് വല്ലാത്ത ചൂടില് പകുതി ടാങ്ക് പെട്രോളേ അടിക്കാവുള്ളൂ, മുഴുവൻ ടാങ്ക് അടിച്ചാൽ വണ്ടി എക്സ്പ്ലോഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിൽ എത്രമാത്രം ശരിയുണ്ട്?
അതില് യാതൊരു സത്യവുമില്ല. അത് ആരോ ഒരു ഇതുണ്ടാക്കിയതാണ്, അത് ഞാൻ കണ്ട് സർക്കുലേറ്റ് ചെയ്ത്, എനിക്കും അത് കുറച്ചുപേര് ഫോർവേഡ് ചെയ്തതെന്നു. ടെക്നിക്കലി അതിനകത്ത് യാതൊരു സത്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്യുവൽ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് എത്ര ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാലും അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഈ ഫ്യുവൽ ടാങ്കിനകത്തുണ്ട്. അപ്പോ അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കില്ല. ചിലർക്കൊരു സ്വഭാവമുണ്ട്, അതായത് ഈ നെക്ക് വരെ അടിക്കുന്നത്, അതായത് ഫുൾ ടാങ്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നെക്ക് വരെ അവർ പിന്നെ പിന്നെ നടത്താതെ നെക്ക് വരെ എത്തിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ അങ്ങനെ ആയാൽ പോലും ഒരിക്കലും ഫ്യുവൽ ടാങ്ക് എക്സ്പ്ലോഡ് ആവില്ല. ഇതുവരെ വേൾഡിൽ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഫ്യുവൽ ടാങ്ക് നെക്ക് വരെ അടിക്കുന്നതുകൊണ്ട് വേറെ പല പാർട്സും ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, അല്ലാതെ ആ പറയുന്നതിൽ യാതൊരു സത്യമില്ല.
ഓക്കെ, എന്താണ് അല്ലാത്ത പ്രശ്നങ്ങൾ?
അല്ലാത്ത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്യുവൽ ടാങ്കിനകത്ത് എപ്പോഴും വേപ്പർ ഉണ്ടാവും. കാര്യം പെട്രോൾ വേപ്പർ ആവും. ഈ വേപ്പറിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ചാർക്കോൾ കാനിസ്റ്റർ എന്ന് പറഞ്ഞൊരു അഡീഷണൽ ഒരു ഐറ്റം ഉണ്ട്. അപ്പോ നമ്മള് നെക്ക് വരെയൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചാർക്കോൾ കാനിസ്റ്ററിലേക്ക് പെട്രോൾ കയറിച്ചില്ലയും ഈ ചാർക്കോൾ കാനിസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്ന വേപ്പറിനെ കടത്തിവിടാനായിട്ട് എഞ്ചിനിലേക്ക്. അപ്പോ അതിന് പകരം ലിക്വിഡായിട്ടുള്ള പെട്രോൾ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ചാർക്കോൾ കാനിസ്റ്റർ ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്ത് പെട്രോൾ സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു കാരണമായിട്ട് മാറും. അങ്ങനെ ഒരു ഫോൾട്ട് വരുമെന്നല്ലാതെ ഫുൾ ടാങ്ക് അടിച്ചതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. കാര്യം ടെമ്പറേച്ചർ എത്രയായാലും ഈ ചെറുപ്പം 40 ഡിഗ്രി ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറുള്ള എക്സോസ്റ്റ് പൈപ്പ് ഈ ടാങ്കിനടുത്ത് കൂടെ കടന്നു പോകുന്നത്. അപ്പോ ആ ഒരു തെറ്റിദ്ധാരണ ആളുകൾ വെച്ച് പുലർത്തുന്നത് ശരിയല്ല.
ഓക്കെ, ഇനി വേറെ ഇതുപോലെ ഒരു കാര്യം കേട്ടിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, പെട്രോൾ അടിക്കുന്നത് ഉച്ചയ്ക്ക് അടിക്കാതിരിക്കുകയാണ് നല്ലത്, പ്രത്യേകിച്ചും ചൂടത്ത് രാവിലെയോ വൈകിട്ടോ പോയി അടിക്കാണ് നല്ലതെന്ന്. അതെത്രമാത്രം ശരിയാണ്?
അതില് ഒറ്റൊരു കാര്യമുള്ളൂ, ഉച്ച സമയത്ത് അടിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് നമ്മൾ അടിക്കുന്ന പെട്രോൾ വേപ്പറായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാലത്തോ വൈകുന്നേരമാണെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും, അപ്പോൾ വേപ്പറാവാനുള്ള സാധ്യത കുറവാണ്, അല്ലാതെ അതിനകത്ത് വേറൊരു കാര്യമില്ല.
ഓക്കെ, അപ്പൊ വോളിയം കൂടുതലായിരിക്കും രാവിലെ വൈകുന്നേരവും അടിക്കുമ്പോൾ അല്ലേ?
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അങ്ങനെ ഒരു അത്രയ്ക്കൊരു വ്യത്യാസമൊന്നും വരില്ല. നമ്മളാ ഗ്ലാസിലെടുത്ത് അകത്തേക്ക് വയ്ക്കുമ്പോൾ പുറത്തെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അടിക്കുന്നതിന് കുറച്ചൊന്ന് വേപ്പറായി പുറത്തേക്ക് പോകും. ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് നോർമലി കാലത്ത് വൈകുന്നേരം ആണെങ്കിൽ ടെമ്പറേച്ചർ വരുന്നത് ഇല്ലാത്തതുകൊണ്ട് ആ വേപ്പറായി പോകണ എത്രയും കൂടി നമുക്ക് ടാങ്കിലേക്ക് കിട്ടുമെന്ന് മാത്രമുള്ളൂ. അത് ഒരു 100 മില്ലി ലിറ്ററോ അത്ര എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതലൊന്നും വ്യത്യാസം വരില്ല.
വരില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു ജോബി, താങ്ക് യു സോ മച്ച്.
ഓക്കെ, താങ്ക് യു വെരി മച്ച്.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.